ദൈവനാമത്തിന് മഹത്വം. ഇന്ന് ഫെബ്രുവരി മാസം 12-ാം തീയതി. എൻ്റെ പേര് ഷാജി. ദൈവവചനത്തിൽ നിന്ന് നാം ഇന്ന് വായിക്കുന്നത് പഴയ നിയമ പുസ്തകത്തിൽ ലേവ്യ പുസ്തകം 14-ാം അധ്യായം. യഹോവ പിന്നെയും മോശയോട് അരളി ചെയ്തത്, കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണ ദിവസത്തിൽ അവനെ സംബന്ധിച്ചുള്ള പ്രമാണമാവിത്. അവനെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരേണം. പുരോഹിതൻ പാളയത്തിന് പുറത്തു ചെല്ലണം. കുഷ്ഠരോഗിയുടെ കുഷ്ഠം സുഖമായി എന്ന് പുരോഹിതൻ കണ്ടാൽ ശുദ്ധീകരണം കഴിവാനുള്ളവന് വേണ്ടി ജീവനും ശുദ്ധിയുമുള്ള രണ്ടു പക്ഷി, ദേവദാരു, ചുവപ്പുനൂൽ, ഈസോപ്പ് എന്നിവയെ കൊണ്ടുവരുവാൻ കൽപ്പിക്കണം. പുരോഹിതനൊരു പക്ഷിയെ ഒരു മൺപാത്രത്തിലെ ഉറവുള്ളത്തിന്മീതെ അറുപ്പാൻ കൽപ്പിക്കണം. ജീവനുള്ള പക്ഷി, ദേവദാരു, ചുവപ്പുനൂൽ, ഈസോപ്പ് എന്നിവയെ അവൻ എടുത്ത് ഇവയെയും ജീവനുള്ള പക്ഷിയെയും ഉറവുള്ളത്തിന്മീതെ അറുത്ത പക്ഷിയുടെ രക്തത്തിൽ മുക്കി കുഷ്ഠശുദ്ധീകരണം കഴിവാനുള്ളവന് മേൽ 7 പ്രാവശ്യം തളിച്ച് അവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കുകയും ജീവനുള്ള പക്ഷിയെ വെളിയിൽ വിടുകയും വേണം. ശുദ്ധീകരണം കഴിയുന്നവൻ വസ്ത്രമലക്കി രോമമുഖയും ക്ഷൗരം ചെയ്യിച്ച് വെള്ളത്തിൽ കുളിക്കണം. എന്നാൽ അവൻ ശുദ്ധിയുള്ളവനാകും. അതിന്റെ ശേഷം അവൻ പാളയത്തിൽ ചെന്ന് തന്റെ കൂടാരത്തിന് പുറമെ 7 ദിവസം പാർക്കണം. 7-ാം ദിവസം അവൻ തലയും താടിയും പുരികവും എല്ലാം വെടിപ്പാക്കണം. ഇങ്ങനെ അവൻ സകല രോമവും ക്ഷൗരം ചെയ്യിച്ച് വസ്ത്രമലക്കുകയും ദേഹം വെള്ളത്തിൽ കഴുകുകയും വേണം. എന്നാൽ അവൻ ശുദ്ധിയുള്ളവനാകും. 8-ാം ദിവസം അവൻ ഊനമില്ലാത്ത 2 ആൺകുഞ്ഞാടിനെയും 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 1 പെൺകുഞ്ഞാടിനെയും ഭോജനയാഗമായിട്ട് എണ്ണ ചേർത്ത 3 ഇടങ്ങഴിയ നീരിമാവും 1 കുറ്റി എണ്ണയും കൊണ്ടുവരേണം. ശുദ്ധീകരണം കഴിക്കുന്ന പുരോഹിതൻ ശുദ്ധീകരണം കഴിയുന്നവനെ അവയുമായി യഹോവയുടെ സന്നിധിയിൽ സമാഗമന കൂടാരത്തിന്റെ വാതുക്കൽ നിർത്തേണം. പുരോഹിതൻ ആൺകുഞ്ഞാടുകളിൽ ഒന്നിനെയും എണ്ണയും എടുത്ത് അകൃത്യയാഗമായി അർപ്പിച്ച് യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യണം. അവൻ വിശുദ്ധ മന്ദിരത്തിൽ പാപയാഗത്തെയും ഹോമയാഗത്തെയും അറുക്കുന്ന എടുത്തു വെച്ച് കുഞ്ഞാടിനെ അറുക്കണം. അകൃത്യയാഗം പാപയാഗം പോലെ പുരോഹിതനുള്ളതാകുന്നു. അത് അതിവിശുദ്ധം. പുരോഹിതൻ അകൃത്യയാഗത്തിന്റെ രക്തം കുറെ എടുത്ത് ശുദ്ധീകരണം കഴിയുന്നവന്റെ വലത് കാതിന്മേലും വലത് കൈയുടെ പെരുവിരലിന്മേലും വലത് കാലിന്റെ പെരുവിരലിന്മേലും പുരട്ടേണം. പിന്നെ പുരോഹിതൻ ആ എണ്ണ കുറെ തന്റെ ഇടത്തെ ഉള്ളം കൈയിൽ ഒഴിക്കണം. പുരോഹിതൻ ഇടംകൈയിലുള്ള എണ്ണയിൽ വലം കൈയുടെ വിരൽ മുക്കി വിരൽ കൊണ്ട് 7 പ്രാവശ്യം യഹോവയുടെ സന്നിധിയിൽ എണ്ണ തളിക്കണം. ഉള്ളംകൈയിൽ ശേഷിച്ച എണ്ണ കുറെ പുരോഹിതൻ ശുദ്ധീകരണം കഴിയുന്നവന്റെ വലത്ത് കാതിന്മേലും വലത്ത് കൈയുടെ പെരുവിരലിന്മേലും വലത്ത് കാലിന്റെ പെരുവിരലിന്മേലും അകൃത്യയാഗത്തിന്റെ രക്തത്തിന്മീതെ പുരട്ടേണം. പുരോഹിതന്റെ ഉള്ളംകൈയിൽ ശേഷിപ്പുള്ള എണ്ണ അവൻ ശുദ്ധീകരണം കഴിയുന്നവന്റെ തലയിൽ ഒഴിച്ച് യഹോവയുടെ സന്നിധിയിൽ അവനുവേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. പുരോഹിതൻ പാപയാഗം അർപ്പിച്ച് അശുദ്ധി പോക്കി ശുദ്ധീകരിക്കപ്പെടുന്നവനു വേണ്ടി പ്രായശ്ചിത്തം കഴിച്ച ശേഷം ഹോമയാഗ മൃഗത്തെ അറുക്കണം. പുരോഹിതൻ ഹോമയാഗവും ഭോജനയാഗവും യാഗപീഠത്തിന്മേൽ അർപ്പിക്കണം. അങ്ങനെ പുരോഹിതൻ അവനുവേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അവൻ ശുദ്ധിയുള്ളവനാകും. അവൻ ദരിദ്രനും അത്രയ്ക്ക് വകയില്ലാത്തവനുമാകുന്നുവെങ്കിൽ തനിക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് നീരാജനത്തിനായി അകൃത്യാഗമായിട്ട് 1 കുഞ്ഞാടിനെയും ഭോജനയാഗമായിട്ട് എണ്ണ ചേർത്ത 1 ഇടങ്ങഴി നേരിയമാവും 1 കുറ്റി എണ്ണയും പ്രാപ്തി പോലെ 2 കുറുപ്രാവിനെയോ 2 പ്രാവിൻകുഞ്ഞിനെയോ, ഒന്നിനെ പാപയാഗമായിട്ടും മറ്റേതിനെ ഹോമയാഗമായിട്ടും എടുത്ത് തന്റെ ശുദ്ധീകരണത്തിനായി 8-ാം ദിവസം സമാഗമന കൂടാരത്തിന്റെ വാതുക്കൽ യഹോവയുടെ സന്നിധിയിൽ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരേണം. പുരോഹിതൻ അകൃത്യയാഗത്തിനുള്ള ആട്ടിൻകുട്ടിയെയും എണ്ണയും എടുത്ത് യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യണം. അവൻ അകൃത്യയാഗത്തിനുള്ള ആട്ടിൻകുട്ടിയെ അറുക്കണം. പുരോഹിതൻ അകൃത്യയാഗത്തിന്റെ രക്തം കുറെ എടുത്ത് ശുദ്ധീകരണം കഴിയുന്നവന്റെ വലത്ത് കാതിന്മേലും വലത്ത് കൈയുടെ പെരുവിരലിന്മേലും വലത്ത് കാലിന്റെ പെരുവിരലിന്മേലും പുരട്ടേണം. പുരോഹിതൻ എണ്ണ കുറെ തന്റെ ഇടത്തെ ഉള്ളം കൈയിൽ ഒഴിക്കണം. പുരോഹിതൻ ഇടത്ത് കൈയിൽ ഉള്ള എണ്ണ കുറെ വലത്ത് കൈയുടെ വിരൽ കൊണ്ട് യഹോവയുടെ സന്നിധിയിൽ 7 പ്രാവശ്യം തളിക്കണം. പുരോഹിതൻ ഉള്ളം കൈയിലുള്ള എണ്ണ കുറെ ശുദ്ധീകരണം കഴിയുന്നവന്റെ വലത്ത് കാതിന്മേലും വലത്ത് കൈയുടെ പെരുവിരലിന്മേലും വലത്ത് കാലിന്റെ പെരുവിരലിന്മേലും അകൃത്യയാഗത്തിന്റെ രക്തമുള്ളയിടത്ത് പുരട്ടേണം. പുരോഹിതൻ ഉള്ളംകൈയിൽ ശേഷിപ്പുള്ള എണ്ണ അവൻ ശുദ്ധീകരണം കഴിയുന്നവന്റെ തലയിൽ ഒഴിച്ച് അവനു വേണ്ടി യഹോവയുടെ സന്നിധിയിൽ പ്രായശ്ചിത്തം കഴിക്കണം. അവൻ പ്രാപ്തി പോലെ കുറുപ്രാവുകളിലോ പ്രാവിൻ കുഞ്ഞുകളിലോ ഒന്നിനെ പാപയാഗമായിട്ടും മറ്റേതിനെ ഹോമയാഗമായിട്ടും ഭോജനയാഗത്തോടുകൂടി അർപ്പിക്കണം. ഇങ്ങനെ പുരോഹിതൻ ശുദ്ധീകരണം കഴിയുന്നവനു വേണ്ടി യഹോവയുടെ സന്നിധിയിൽ പ്രായശ്ചിത്തം കഴിക്കണം. ഇത് ശുദ്ധീകരണത്തിന് വേണ്ടി വകയില്ലാത്ത കുഷ്ഠരോഗിക്കുള്ള പ്രമാണം. യഹോവ പിന്നെയും മോശയോടും അഹരോനോടും അരളി ചെയ്തത് എന്തെന്നാൽ, ഞാൻ നിങ്ങൾക്ക് അവകാശമായി തരുന്ന കനാൻ ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം ഞാൻ നിങ്ങളുടെ അവകാശ ദേശത്ത് ഒരു വീട്ടിൽ കുഷ്ഠബാധ വരുത്തുമ്പോൾ വീട്ടുടമസ്ഥൻ വന്നു വീട്ടിൽ കുഷ്ഠലക്ഷണമുള്ള പ്രകാരം എനിക്ക് തോന്നുന്നു എന്ന് പുരോഹിതനെ അറിയിക്കണം. അപ്പോൾ വീട്ടിലുള്ള സകലവും അശുദ്ധമാകാതിരിക്കാൻ പുരോഹിതൻ വടു നോക്കേണ്ടതിന് ചെല്ലും മുമ്പേ വീട് ഒഴിച്ചിടുവാൻ കൽപ്പിക്കണം. പിന്നെ പുരോഹിതൻ വീട് നോക്കുവാൻ അകത്ത് ചെല്ലണം. അവൻ വടു നോക്കേണം. വീട്ടിൻ്റെ ചുവരിൽ ഇളം പച്ചയും ഇളം ചുവപ്പുമായ കുത്തുകൾ ഉണ്ടായിട്ട് അവ കാഴ്ചക്ക് ചുവരിനേക്കാൾ കുഴിഞ്ഞതായി കണ്ടാൽ പുരോഹിതൻ വീട് വിട്ട് വാതുക്കൾ വന്ന് വീട് 7 ദിവസത്തേക്ക് അടച്ചിടണം. 7-ാം ദിവസം പുരോഹിതൻ വീണ്ടും ചെന്ന് നോക്കണം. വടു വീട്ടിൻ്റെ ചുവരിൽ പരന്നിട്ടുണ്ടെങ്കിൽ വടുവുള്ള കല്ല് നീക്കി പട്ടണത്തിന് പുറത്ത് ഒരു അശുദ്ധ സ്ഥലത്തിടുവാൻ പുരോഹിതൻ കൽപ്പിക്കണം. പിന്നെ വീട്ടിൻ്റെ അകമൊക്കെയും ചുരണ്ടിക്കണം. ചുരണ്ടിയ മണ്ണ് പട്ടണത്തിന് പുറത്ത് ഒരു അശുദ്ധ സ്ഥലത്ത് കളയണം. പിന്നെ വേറെ കല്ലെടുത്ത് ആ കല്ലിന് പകരം വെക്കണം. വേറെ കുമ്മായം വീട്ടിന് തേക്കുകയും വേണം. അങ്ങനെ കല്ല് നീക്കുകയും വീട് ചുരണ്ടുകയും കുമ്മായം തേക്കുകയും ചെയ്ത ശേഷം വടു പിന്നെയും വീട്ടിലുണ്ടായി വന്നാൽ പുരോഹിതൻ ചെന്ന് നോക്കണം. വടു വീട്ടിൽ പരന്നിരുന്നാൽ അത് വീട്ടിൽ തിന്നെടുക്കുന്ന ആ കുഷ്ഠം തന്നെ, അത് അശുദ്ധമാകുന്നു. വീട്ടിൻ്റെ കല്ലും മരവും കുമ്മായവും ഇടിച്ചു പൊളിച്ച് പട്ടണത്തിന് പുറത്ത് ഒരു അശുദ്ധ സ്ഥലത്ത് കൊണ്ടുപോയി കളയണം. വീട് അടച്ചിരുന്ന കാലത്ത് എപ്പോഴെങ്കിലും അതിനകത്ത് കിടക്കുന്നവൻ സന്ധ്യ വരെ അശുദ്ധിയുള്ളവനായിരിക്കണം. വീട്ടിൽ കിടക്കുന്നവൻ വസ്ത്രമലക്കണം. ആ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്നവനും വസ്ത്രമലക്കണം. വീട്ടിന് കുമ്മായം തേച്ച ശേഷം പുരോഹിതനകത്ത് ചെന്ന് നോക്കി വീട്ടിൽ വടു പരന്നിട്ടില്ല എന്ന് കണ്ടാൽ വടു മാറിപ്പോയതുകൊണ്ട് പുരോഹിതൻ ആ വീട് ശുദ്ധിയുള്ളത് എന്ന് വിധിക്കണം. അപ്പോൾ അവൻ വീട് ശുദ്ധീകരിക്കേണ്ടതിന് 2 പക്ഷി, ദേവദാരു, ചുവപ്പുനൂൽ, ഈസോപ്പ് എന്നിവയെടുത്ത് 1 പക്ഷിയെ മൺപാത്രത്തിലുള്ള ഉറവെള്ളത്തിന്മീതെ അറുക്കണം. പിന്നെ ദേവദാരു, ഈസോപ്പ്, ചുവപ്പുനൂൽ, ജീവനുള്ള പക്ഷി എന്നിവയെടുത്ത് അറുത്ത പക്ഷിയുടെ രക്തത്തിലും ഉറവുവെള്ളത്തിലും മുക്കി വീട്ടിന്മേൽ 7 പ്രാവശ്യം തളിക്കണം. പക്ഷിയുടെ രക്തം, ഉറവുവെള്ളം, ജീവനുള്ള പക്ഷി, ദേവദാരു, ഈസോപ്പ്, ചുവപ്പുനൂൽ എന്നിവയെ കൊണ്ട് വീട് ശുദ്ധീകരിക്കണം. ജീവനുള്ള പക്ഷിയെ പട്ടണത്തിന് പുറത്ത് വെളിയിൽ വിടേണം. അങ്ങനെ വീട്ടിനു വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അത് ശുദ്ധമാകും. ഇത് സകല കുഷ്ഠത്തിനും വടുവിനും പുറ്റിനും വസ്ത്രത്തിൻ്റെയും വീട്ടിൻ്റെയും കുഷ്ഠത്തിനും തിണർപ്പിനും ചുണങ്ങിനും ചിരങ്ങിനും വെളുത്ത പുള്ളിക്കും ഉള്ള പ്രമാണം. എപ്പോൾ അശുദ്ധമെന്നും എപ്പോൾ ശുദ്ധമെന്നും അറിയേണ്ടതിന് ഇത് കുഷ്ഠത്തെക്കുറിച്ചുള്ള പ്രമാണം. അടുത്തതായി പുതിയ നിയമ ഭാഗത്തു നിന്നുള്ള ദൈവവചന ഭാഗം വായിക്കുന്നു. ഇന്നത്തെ വായനാഭാഗം മത്തായി സുവിശേഷം 26-ാം അധ്യായം 55-75 വരെയുള്ള വാക്യങ്ങളാണ്. ആ നാഴികയിൽ യേശു പുരുഷാരത്തോട്, ഒരു കള്ളൻ്റെ നേരെ എന്ന പോലെ നിങ്ങൾ എന്നെ പിടിപ്പാൻ വാളും വടിയുമായി വന്നിരിക്കുന്നു. ഞാൻ ദിവസേന ഉപദേശിച്ചുകൊണ്ട് ദൈവാലയത്തിൽ ഇരുന്നിട്ടും നിങ്ങൾ എന്നെ പിടിച്ചില്ല. എന്നാൽ ഇതൊക്കെയും പ്രവാചകന്മാരുടെ എഴുത്തുകൾ നിവൃത്തിയാകേണ്ടതിന് സംഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർ എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. യേശുവിനെ പിടിച്ചവരോ മഹാപുരോഹിതനായ കയ്യഫായുടെ അടുക്കൽ ശാസ്ത്രിമാരും മൂപ്പന്മാരും ഒന്നിച്ചു കൂടിയിരുന്നിടത്ത് അവനെ കൊണ്ടുപോയി. എന്നാൽ പത്രോസ് ദൂരവേ മഹാപുരോഹിതന്റെ അരമനയോളം പിൻചെന്നു അകത്ത് കടന്നു അവസാനം കാണുവാൻ സേവകന്മാരോടുകൂടിയിരുന്നു. മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘമൊക്കെയും യേശുവിനെ കൊല്ലേണ്ടതിന് അവൻ്റെ നേരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു. കള്ളസാക്ഷികൾ പലരും വന്നിട്ടും പറ്റിയില്ല. ഒടുവിൽ 2 പേർ വന്നു. ദൈവമന്ദിരം പൊളിച്ച് 3 ദിവസം കൊണ്ട് വീണ്ടും പണിവാൻ എനിക്ക് കഴിയും എന്ന് ഇവൻ പറഞ്ഞു എന്ന് ബോധിപ്പിച്ചു. മഹാപുരോഹിതൻ എഴുന്നേറ്റു അവനോട്, നീ ഒരു ഉത്തരവും പറയുന്നില്ലയോ? ഇവർ നിന്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്തെന്ന് ചോദിച്ചു. യേശുവോ മിണ്ടാതിരുന്നു. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ? പറക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെക്കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാനാകുന്നു. ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ മഹാപുരോഹിതൻ വസ്ത്രം കീറി. ഇവൻ ദൈവദൂഷണം പറഞ്ഞു. ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്ത് ആവശ്യം? നിങ്ങളിപ്പോൾ ദൈവദൂഷണം കേട്ടുവല്ലോ. നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന് ചോദിച്ചതിന് അവൻ മരണയോഗ്യനെന്ന് അവർ ഉത്തരം പറഞ്ഞു. അപ്പോൾ അവർ അവൻ്റെ മുഖത്ത് തുപ്പി, അവനെ മുഷ്ടി ചുരുട്ടി കുത്തി. ചിലർ അവനെ കനത്തടിച്ചു, ഹേ ക്രിസ്തുവേ, നിന്നെ തല്ലിയത് ആറെന്ന് ഞങ്ങളോട് പ്രവചിക്ക എന്ന് പറഞ്ഞു. എന്നാൽ പത്രോസ് പുറത്ത് നടുമുറ്റത്തിരുന്നു. അവൻ്റെ അടുക്കൽ ഒരു വേലക്കാരത്തി വന്നു. നീയും ഗലീലക്കാരനായ യേശുവിനോടുകൂടി ആയിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. അതിന് അവൻ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് എല്ലാവരും കേൾക്കെ തള്ളിപ്പറഞ്ഞു. പിന്നെ അവൻ പടിപ്പുരയിലേക്ക് പുറപ്പെടുമ്പോൾ മറ്റൊരുത്തി അവനെ കണ്ടു. അവിടെയുള്ളവരോട് ഇവനും നസ്രേന യേശുവിനോടുകൂടി ആയിരുന്നു എന്ന് പറഞ്ഞു. ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ രണ്ടാമതും ആണയോടെ തള്ളിപ്പറഞ്ഞു. അല്പനേരം കഴിഞ്ഞിട്ട് അവിടെ നിന്നവർ അടുത്തു വന്നു പത്രോസിനോട്, നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ സത്യം, നിന്റെ ഉച്ചാരണവും നിന്നെ വെളിവാക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ഉടനെ കോഴി കൂകി. എന്നാറേ, കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു പുറത്തുപോയി അതിദുഃഖത്തോടെ കരഞ്ഞു. ദൈവതിരുനാമത്തെ വീണ്ടും സ്തുതിക്കുന്നു. ഇന്നത്തെ വേദ പുസ്തക ഭാഗങ്ങൾ നാം വായിച്ചു കഴിഞ്ഞല്ലോ. ചില ചിന്തകൾ അതിൽ നിന്ന് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പുതിയ നിയമത്തിൽ നാം വായിച്ചത് മത്തായി സുവിശേഷം 26-ാം അധ്യായം 55-75 വരെയുള്ള വാക്യങ്ങളാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ യഹൂദന്മാർ പിടിക്കുവാൻ ആലോചിച്ചു. അവനെ അറസ്റ്റ് ചെയ്യുന്നതും അതിനുശേഷം നടക്കുന്ന വിസ്താരങ്ങളും മറ്റും നാം ഇവിടെ വായിക്കുകയുണ്ടായി. തൻ്റെ ശിഷ്യന്മാരെല്ലാം ഭയന്ന് തന്നെ വിട്ടി ഓടിപ്പോയ ഒരു സമയം. റോമാ പടയാളികളും മഹാപുരോഹിതനും പരിവാരങ്ങളും എല്ലാവരും കൂടെ ആയുധങ്ങളും അകമ്പടിയുമായി യേശുവിനെ പിടിക്കുവാൻ വരുന്നു. ഒരുപക്ഷേ യേശുവും കൂടെയുള്ളവരും എതിർത്ത് നിൽക്കുമെന്നും വലിയ ലഹളയുണ്ടാകുമെന്നും ഒക്കെ അങ്ങനെ ഒരു ചിന്ത ഇവരെ ഭരിച്ചത് മൂലമാണ് അവർ ഇത്ര വലിയ പരിവാരങ്ങളുമായിട്ട് സന്നാഹങ്ങളുമായിട്ട് ആയുധങ്ങളുമായിട്ടൊക്കെ കടന്നു വരുന്നത്. കൂട്ടത്തിൽ തൻ്റെ ശിഷ്യനായ യൂദയുമുണ്ട്. ഈ സംഭവം മറ്റ് സുവിശേഷ ഭാഗങ്ങൾ നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ കൂടുതൽ വ്യക്തമായി ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. എന്നാൽ പ്രതീക്ഷിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി യേശു സൗമ്യതയോടെ പെരുമാറുകയും തന്നെ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ഞാൻ തന്നെ എന്ന് യേശു തന്നെ തന്നെ കാണിച്ചു കൊടുക്കുമ്പോൾ പറയുമ്പോൾ ഇത്ര വലിയ സന്നാഹങ്ങളുമായി വന്നവർ പിൻവാങ്ങി നിലത്ത് വീഴുകയാണുണ്ടായത്. നോക്കുക യേശുവിൻ്റെ വാക്കിൻ്റെ ശക്തി. നിങ്ങൾ ആരെ തിരയുന്നു എന്ന് അവൻ പിന്നെയും അവരോട് ചോദിച്ചു. അങ്ങനെ ചോദിക്കുമ്പോൾ നസ്രേന യേശുവിനെ എന്ന് അവർ പറഞ്ഞു. ഞാൻ തന്നെ എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ, എന്നെയാകുന്നു തിരയുന്നതെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് യേശു ഉത്തരം പറഞ്ഞു എന്ന് നാം യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നു. ഇവിടെ നോക്കുക, തങ്ങൾ എത്തുപെട്ടിരിക്കുന്ന അപകടം മനസ്സിലാക്കി പേടിച്ചു വിറച്ചു നിൽക്കുന്ന ശിഷ്യന്മാരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയ കർത്താവ് അവർ രക്ഷപ്പെടുവാനുള്ള അവസരമുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ശക്തരായ പടയാളികളും ചേവകരുമൊക്കെ ശക്തി ക്ഷയിച്ച് നിലത്ത് കിടക്കുമ്പോൾ താൻ സ്നേഹിക്കുന്ന തന്നെ സ്നേഹിക്കുന്ന ശിഷ്യന്മാരെ ആ പ്രതിസന്ധിയിൽ നിന്നും കർത്താവ് മോചിപ്പിച്ചയച്ചു. എന്നിട്ട് താൻ സ്വയം ഏകനായി അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പിന്നീട് ഇവിടെ നാം വായിക്കുന്നു, യോഹന്നാന്റെ സുവിശേഷം, നീ എനിക്ക് തന്നവരിൽ ആരും നഷ്ടമായി പോയിട്ടില്ല എന്ന് അവൻ പറഞ്ഞ വാക്കിന് ഇതിനാൽ നിവൃത്തി വന്നുവെന്ന് യോഹന്നാൻ എഴുതിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, താൻ മരിക്കുവാൻ പോകുന്നുവെന്ന് നല്ലവണ്ണം അറിയാവുന്ന കർത്താവ് അപ്പോഴും തൻ്റെ ശിഷ്യന്മാരെക്കുറിച്ച് വിചാരമുള്ളവനായിരുന്നു. പലപ്പോഴും നാം ചിന്തിക്കും, ദൈവം എന്നെ അറിയുന്നില്ലല്ലോ, അവനെന്നെ വിടുവിക്കുന്നില്ലല്ലോ, എൻ്റെ കാര്യങ്ങൾ അവൻ ശ്രദ്ധിക്കുന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെ മാനുഷിക നിലയിൽ പലപ്പോഴും പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നാം ചിന്തിച്ചു പോകാറുണ്ട്. എന്നാൽ ഈ സംഭവം നമ്മെ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു കാര്യം, കർത്താവിന് നാം നശിച്ചു പോകുവാൻ നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവത്തിന് ആഗ്രഹമില്ല. ഇവിടെ തൻ്റെ മരണം മുന്നിൽ കണ്ടുകൊണ്ട് തൻ്റെ മിഷൻ എന്താണെന്ന് നല്ലവണ്ണം അറിയാവുന്ന കർത്താവ് സ്വയം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ശിഷ്യന്മാരെ അതോടൊപ്പം ശിക്ഷയിലകപ്പെടുവാനോ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അപ്പോഴുണ്ടാകുവാനോ കർത്താവ് ആഗ്രഹിച്ചില്ല. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് അവർ. എന്നാൽ അപ്പോൾ അതിന് സമയമായിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലാക്കത്തക്കവണ്ണം ഈ ദൈവവചന ഭാഗം എഴുതപ്പെട്ടിരിക്കുന്നു. ആ പടയാളികളോട് കർത്താവ് പറയുന്നു, ഇവരെ വിട്ടയക്കുക. അങ്ങനെ അവർ പോകുവാൻ ഇടയായി തീർന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതയാത്രയിൽ, ക്രിസ്തുവിനോടൊപ്പമുള്ള നമ്മുടെ സഞ്ചാരത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ പലപ്പോഴും പിടിക്കപ്പെടുവാൻ, ബുദ്ധിമുട്ടനുഭവിക്കപ്പെടുവാൻ, ക്രിസ്തുവിൻ്റെ നാമനിമിത്തം പലപ്പോഴും ആക്രമിക്കപ്പെടുവാനൊക്കെ അവസരമുള്ളപ്പോൾ
ഒരു കാര്യം ഓർക്കണം, ദൈവത്തിന് സമയമായെങ്കിൽ മാത്രമേ നമ്മെ അതിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുകയുള്ളൂ. ഇല്ലായെങ്കിൽ കർത്താവ് നമ്മെ രക്ഷിക്കുവാൻ, വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ്. തക്ക സമയത്ത് അവൻ വിടുവിക്കുക തന്നെ ചെയ്യും. നമുക്ക് ക്രിസ്തുവിലുള്ള ആശ്രയത്തോടുകൂടെ ഈ നല്ല കർത്താവിനെ പിന്നെയും അനുഗമിക്കാം. അവൻ എപ്പോഴും എല്ലാവർക്കും നല്ലവനാണ്. ക്രിസ്തുവിൻ്റെ നാമം പിന്നെയും വാഴ്ത്തപ്പെടട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.